പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ വിശദാംശങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ. അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് യേശു പഠിപ്പിച്ചു. എന്താണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത? അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ എന്താണ് യേശു നമ്മളെ മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നത്? അത് വിശദമായി കാണാനാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ രാജ്യം ഇതാ വാതിൽക്കിലെത്തിയിരിക്കുന്നു, സമയം പൂർത്തിയായി, ദൈവരാജ്യം ആസന്നമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു ആരംഭിച്ചു. ദൈവത്തിൻ്റെ രാജ്യം അതാ അവിടെ, ഇതാ ഇവിടെ എന്ന് ആരും പറയുകയില്ല. പ്രതീക്ഷിക്കുന്ന വലിയ അത്ഭുതങ്ങളോടുകൂടി ആയിരിക്കില്ല, അടയാളങ്ങളോടുകൂടി ആയിരിക്കില്ല വരിക. ഇതാ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. യേശു ഫരിസേയരോട് പഠിപ്പിച്ചു, ഒരടയാളം കാണിക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് വന്നവരായിരുന്നു അവർ. അതേസമയം അടയാളങ്ങൾ നൽകുകയും ചെയ്തു യേശു. യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ദൈവം തൻ്റെ ഭരണം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ അടയാളങ്ങളായിരുന്നു. ഈ ഭൂമിയുടെ മേൽ പാപത്തിലൂടെ സ്വാധീനമുറപ്പിച്ച സാത്താൻ്റെ രാജ്യത്തിന് കടകവിരുദ്ധമായിട്ടാണ് ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്ന് നമ്മൾ കണ്ടു. യേശു നടത്തിയ അത്ഭുതകരമായ രോഗശാന്തികൾ, യേശു നടത്തിയ അത്ഭുതകരമായ പിശാച് ബഹിഷ്കരണങ്ങൾ, ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് അഥവാ ദൈവത്തിൻ്റെ കരത്താലാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ഇതാ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു എന്ന് നിങ്ങളറിയണം. ഇങ്ങനെ യേശുവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഇവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ രാജ്യം. എന്താണ് ഈ ദൈവരാജ്യം? അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ രോഗശാന്തിയായി, സ്വാതന്ത്ര്യമായി, സമാധാനമായി അത് പ്രത്യക്ഷപ്പെട്ടു. എന്നാലും ഈ രാജ്യത്തിൻ്റെ അഥവാ ദൈവഭരണമെന്ന യാഥാർത്ഥ്യത്തിൻ്റെ വിവിധ വശങ്ങൾ യേശു പല രീതിയിൽ, പല ഉപമകളിലൂടെ വിശദീകരിച്ചു തരുന്നുണ്ട്. അതാണ് നമ്മളിന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എത്ര പറഞ്ഞാലും വ്യക്തമാകാത്ത ഒരു യാഥാർത്ഥ്യം, എത്ര പറഞ്ഞാലും പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു രഹസ്യം, അങ്ങനെയാണ് യേശു ദൈവരാജ്യത്തെക്കുറിച്ച് കാണുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ, മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ, ലൂക്ക എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ കുറേ ഏറെ ഉപമകൾ കാണാം. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം ഇങ്ങനെയാണ് കാണുന്നത്. യേശു വീണ്ടും പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും? എന്ത് ഉപമ കൊണ്ട് അതിനെ വിശദീകരിക്കും? അനുദിന ജീവിതത്തിൽ സാധാരണക്കാർക്ക് കാണാൻ കഴിയുന്ന സംഭവങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, അതെടുത്ത് ദൈവരാജ്യത്തെ വിശദീകരിക്കാനുള്ള ഉദാഹരണങ്ങളായി യേശു ഉപയോഗിക്കുന്നതാണ് ഉപമകൾ. മനോഹരമായ കഥകൾ, കൊച്ചു കൊച്ചു സംഭവങ്ങൾ, എല്ലാവർക്കും കാണാനും മനസ്സിലാക്കാനും പറ്റുന്ന കാര്യങ്ങൾ. ഇത് ഈ സാധാരണ സംഭവങ്ങളിൽ നിന്ന്, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യത്തിൽ നിന്ന് യേശു ദൈവരാജ്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളിലൂടെ ആ രാജ്യത്തിൻ്റെ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. വിത്തിൻ്റെ ഉപമ യേശു പലതവണ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം, മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 26-29 വാക്യങ്ങൾ. ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്തു വിതയ്ക്കുന്നതിന് സദൃശ്യം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു. ആദ്യം ഇല, പിന്നെ കതിര്, തുടർന്ന് കതിര് ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നതുകൊണ്ട് അവൻ അരിവാൾ എടുക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. എങ്ങനെയാണ് ഒരു വിത്ത് മണ്ണിൽ വീഴുന്നത്? ആ വിത്ത് പൊട്ടിമുളച്ച് വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നത് എങ്ങനെയാണ്? അത് എല്ലാവരും കാണുകയും അനുഭവിച്ചറിയുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു വിത്ത് മണ്ണിൽ വീഴുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ വചനം മനുഷ്യഹൃദയത്തിൽ പതിക്കുക. ആ വചനം മനുഷ്യഹൃദയത്തിൽ സാവകാശം വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നു. മനുഷ്യൻ്റെ മനസ്സിൽ, അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ ജീവിത രീതിയിൽ, അവൻ്റെ പരസ്പര ബന്ധങ്ങളിൽ, അവൻ്റെ വിശ്വാസത്തിൽ, ബോധ്യങ്ങളിൽ, ഉള്ളിൽ നിന്ന് വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ രാജ്യം. അത് സാവകാശമാണ് വളരുക. വിത്തിന് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ശക്തിയുണ്ട്. ദൈവം നിക്ഷേപിച്ചിരിക്കുന്നതാണ് ഓരോ വിത്തും എന്തായിത്തീരണം എന്ന ആ ശക്തി. അത് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ പൊട്ടി വിടർന്ന് വളർന്ന് ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ രാജ്യം എന്ന് യേശു പറയുന്നു. യേശു ആണ് ഈ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് മനുഷ്യഹൃദയമാകുന്ന വയലിൽ വിതയ്ക്കുന്നത്. ഹൃദയത്തിൻ്റെ അവസ്ഥയനുസരിച്ച് ആ വിത്ത് വളരുകയോ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യും. വിതക്കാരൻ്റെ ഉപമയിലൂടെ മറ്റൊരു ഉദാഹരണം യേശു പറയുന്നുണ്ട്. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സുപരിചിതമായ ഒരു ഉപമ മൂന്ന് സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1-9 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഉപമ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വിത്ത് പല സ്ഥലങ്ങളിൽ വീഴുന്നതായിട്ട് കാണും. വഴിവെക്കിൽ വീണു, പാറപ്പുറത്ത് വീണു, അല്ലെങ്കിൽ മുള്ളുച്ചെടികൾക്കിടയിൽ വീണു, നല്ല നിലത്ത് വീണു. ഓരോ വിത്തിനും ഓരോ ഫലമാണുണ്ടാവുക. വഴിവെക്കിൽ വീണത് കാക്ക കൊത്തിക്കൊണ്ടുപോകുന്നു. പാറപ്പുറത്ത് വീണത് മുളച്ചു വളർന്നെങ്കിലും അതിന് വേരില്ലാത്തതുകൊണ്ട് ഉണങ്ങിപ്പോകുന്നു. മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്താകട്ടെ, വളർന്നു പക്ഷേ അതിന് മുൾച്ചെടികൾ ഞെരുക്കിക്കളയുന്നതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാൻ കഴിയാതെ പോകുന്നു. എന്നാൽ നല്ല നിലത്ത് വീണ വിത്ത് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. വിത്തിൻ്റെ വയലിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഇതുപോലെയാണ് അത്ര ദൈവരാജ്യം. ദൈവരാജ്യമാകുന്ന വിത്ത് മനുഷ്യപുത്രനാകുന്ന കൃഷിക്കാരൻ മനുഷ്യഹൃദയങ്ങളാകുന്ന വയലുകളിൽ വിതയ്ക്കുകയാണ്. യേശു ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വചനം വിതയ്ക്കുന്നു. ആ വചനം വിതയ്ക്കപ്പെട്ട വയലിൻ്റെ അവസ്ഥ, അത് സ്വീകരിക്കുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥ എന്തോ അതനുസരിച്ചായിരിക്കും ഫലം പുറപ്പെടുവിക്കുക. ഒരുപാട് നഷ്ടപ്പെട്ടു പോയി എന്ന് വരും. എല്ലാ വചനവും ഫലമണിയുന്നില്ല. എല്ലാ ഹൃദയവും ഒരുപോലെ വചനം സ്വീകരിക്കാൻ സന്നദ്ധമല്ല. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലും ഒരുപക്ഷെ വചനം സ്വീകരിക്കാൻ താല്പര്യമുള്ളവരുണ്ടാകും. 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരുണ്ടാകും. ഒരുപക്ഷെ മുൾച്ചെടികൾ, ജീവിത വ്യഗ്രതകൾ, സ്വാർത്ഥമോഹങ്ങൾ, വിട്ടുമാറാൻ പറ്റാത്ത ദുശീലങ്ങൾ കാരണം വചനം സ്വീകരിക്കാൻ കഴിയാതെ പോകും. എന്നാലും തിരസ്കരിക്കാത്തതുകൊണ്ട് വചനം ഉള്ളിലുണ്ട്, പക്ഷേ ഫലം പുറപ്പെടുവിക്കാതെ മുൾച്ചെടികൾക്കിടയിൽ ഞെരുങ്ങിപ്പോകുന്ന വിത്ത് പോലെയായിത്തീരാം. ഇങ്ങനെ വിവിധങ്ങളായ രീതിയിലാണ് ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ യാഥാർത്ഥ്യമായിത്തീരുക. ഹൃദയം തുറന്ന് ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ, തീക്ഷ്ണതയോടെ വചനം സ്വീകരിക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തിൽ അത് 100 മേനി സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. മറ്റൊരു ഉദാഹരണം യേശു പറഞ്ഞു. വചനം അഥവാ ദൈവരാജ്യത്തിൻ്റെ വചനം കടുകുമണി പോലെയാണ്. ചെറിയ ഒരു വിത്ത്, ആ കടുകുമണി നിലത്ത് പായിക്കഴിയുമ്പോൾ അത് വളർന്ന് വലിയ ഒരു ചെടിയായിത്തീരുന്നു, വലിയ മരമാവുകയില്ല. പക്ഷേ ചെറിയ വിത്താണ്, പാകുന്നതിൽ ഏറ്റവും ചെറുതാണ് കടുകുമണി. വളർന്നു വരുമ്പോൾ സാമാന്യം വലിയൊരു ചെടിയായിത്തീരും. 2 മീറ്റർ വരെ ഉയരമുണ്ടാകും കടുക് ചെടിക്ക് എന്ന് പറയുക. പക്ഷേ ഈ 2 മീറ്റർ വരെ ഉയരത്തിലുള്ള ചെടിയിൽ ധാരാളം ശാഖകളുണ്ടാകും. ചെറിയ ആറ്റക്കിളികൾക്കൊക്കെ അതിൽ കൂടുകൂട്ടാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ യേശു ഈ കടുകിനെ കാണുന്നത് ഒരു വലിയ യാഥാർത്ഥ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ്. വളരെ ചെറിയ തുടക്കം, പക്ഷേ ആകാശപ്പറവകൾക്ക് കൂടുകൂട്ടാൻ മാത്രം വലുതായിത്തീരുന്ന ഒരു വലിയ സസ്യം. ഈ കടുക് ചെടിയുടെ പിന്നിൽ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഒരു മരത്തിൻ്റെ ചിത്രമുണ്ട്. ഒരു മരത്തിൻ്റെ ഉദാഹരണം, നബുക്കദ്നേസർ കണ്ട ഒരു വലിയ മരം. ആകാശപ്പറവകൾ മുഴുവനും കൂടുകൂട്ടുകയും ഭൂമിയിലെ സകല മൃഗങ്ങളും ആ മരത്തിന് താഴെ അഭയം പ്രാപിക്കുകയും ചെയ്ത ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. അപ്രകാരം ഒരു മരത്തിൻ്റെ ചിത്രം ഈ കടുക് മണിയുടെയും കടുക് ചെടിയുടെയും പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം എന്തുമാവട്ടെ, ലക്ഷ്യം ഇതാണ്, ചെറിയതായിരിക്കും തുടക്കം. ദൈവരാജ്യം തുടങ്ങുന്നത് വലിയ ഒച്ചപ്പാടോടുകൂടി ആയിരിക്കില്ല. യേശു ഈ ഭൂമിയിൽ ദൈവരാജ്യം ആരംഭിക്കുന്നത് ഒരു തച്ചൻ്റെ മകനായിട്ട് കടന്നു വന്നുകൊണ്ടാണ്. തിരഞ്ഞെടുക്കുന്നത് പാവപ്പെട്ട മനുഷ്യരാണ്, മീൻപിടുത്തക്കാർ, മുക്കുവർ, അന്നന്നത്തെ അധ്വാനം കൊണ്ട് ഉപജീവനം കഴിക്കുന്ന സാധാരണക്കാർ. 10-12 പേരെ തിരഞ്ഞെടുത്ത് അവരിലൂടെയാണ് ഇത് ആരംഭിക്കുക. ജൂലിയസ് സീസറിനെ പോലെയോ അലക്സാണ്ടറിനെ പോലെയുള്ള ദിഗ്വിജയത്തിന് വലിയ സൈന്യങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടല്ല യേശു ആരംഭിക്കുന്നത്. സോളമൻ്റെയോ ദാവീദിൻ്റെയോ മഹത്വം അവിടുത്തേക്കില്ല. ഒരു ചെറിയ ആശാരിപ്പണി ശാലയിൽ നിന്നിറങ്ങി മുക്കുവരുടെ കൂടെ ആരംഭിച്ച് ചെറുതായി തുടങ്ങുന്ന ഈ ദൈവരാജ്യം എന്ന മഹാപ്രസ്ഥാനം ഇവിടെ ആരംഭിക്കുകയാണ്, കടുകുമണി പോലെ. പക്ഷേ അത് വളരും, ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. ദൈവരാജ്യം ചെറുതായിട്ടാണ് തുടങ്ങുന്നതെങ്കിലും അത് വളരെ വലുതാകും. എല്ലാ ജനതകളെയും, ആകാശപ്പറവുകളെ എന്ന് പറയുമ്പോൾ സകല ജനതകൾക്കും അഭയം നൽകുന്ന ഒന്നായിത്തീരും. ലോകം മുഴുവനും പടർന്നു പന്തലിച്ച് എല്ലാ മനുഷ്യരുടെയും ശാന്തിയും സമാധാനവും ദൈവത്തിന് കൃപയും എത്തിച്ചു കൊടുക്കുന്ന ഒന്നായിത്തീരും ദൈവരാജ്യം. കടുകുമണിയിലൂടെ പറഞ്ഞു വെക്കുന്നതാണ്. മറ്റൊരുദാഹരണം യേശു പറഞ്ഞു, പുളിമാവ് പോലെയാണ്. 3 ഇടം കഴിഞ്ഞ് വലിയൊരു കലം നിറയെയുള്ള മാവിൽ അത് പുളിപ്പിക്കാൻ വേണ്ടി ചേർത്ത് വെക്കുന്ന അല്പം പുളിമാവ് പോലെ, പുളിമാവ് കുറച്ചു മതി. ഒരു വലിയ പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കാനായിട്ട് ചെറിയ അല്പം പുളിമാവിന് സാധിക്കും. ഇതുപോലെയാണ് ദൈവരാജ്യത്തിൻ്റെ സന്ദേശമെന്ന് പറയും. ദൈവരാജ്യത്തിൻ്റെ വചനം സ്വീകരിക്കുന്ന വ്യക്തിയിൽ പരിവർത്തനമുണ്ടാകുമ്പോൾ, ഒരു ഹൃദയത്തിൽ പരിവർത്തനമുണ്ടാകുമ്പോൾ അത് മറ്റ് ഹൃദയത്തിലേക്ക് പരിവർത്തനത്തിന് കാരണമായിത്തീരും. പുളിമാവ് സാവകാശം അടുത്തുള്ള കോശങ്ങളെ പുളിപ്പിക്കുന്നത് പോലെ ദൈവരാജ്യം തന്നിൽ സ്വീകരിച്ച് പരിവർത്തനപ്പെട്ട വ്യക്തി മറ്റു വ്യക്തികളിലേക്കും ഈ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം എത്തിച്ചു കൊണ്ടേയിരിക്കും. ഒരു ഉദാഹരണമാണ് സമറിയാക്കാരി സ്ത്രീയുടെ കഥ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4 അധ്യായത്തിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനമധ്യേ പ്രത്യക്ഷപ്പെടാൻ മടിച്ചു നിന്നൊരു സ്ത്രീയാണ്. കാരണം അവളുടെ ജീവിതം അത്ര പന്തിയായിരുന്നില്ല. പലരുടെ കൂടെ ജീവിച്ചു. എല്ലാവരും പരിത്യക്തയായി. അവസാനം ഭർത്താവല്ലാത്ത ഒരുവൻ്റെ കൂടെ ഇപ്പോൾ താമസിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ആരും കാണാതിരിക്കാൻ വേണ്ടിയാണ് അവൾ ഉച്ചയ്ക്ക് വെള്ളം കോരാനായിട്ട് വരിക. സമറിയായിലെ കിണറ്റിൻകരയിലേക്ക് ഉച്ചയ്ക്ക് കുടവുമായി വന്ന ആ വ്യക്തിയെ കാത്ത് യേശു ഇരിപ്പുണ്ടായിരുന്നു കിണറ്റിൻകരയിൽ. എനിക്കല്പം കുടിക്കാൻ തരിക എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ആ സംഭാഷണം അവസാനം നിന്നോട് സംസാരിക്കുന്ന അവൻ തന്നെയാണ്, ഞാൻ തന്നെയാണ് മിശിഹ എന്ന വെളിപ്പെടുത്തലുകൊണ്ടാണ് അവസാനിക്കുക. ആ സ്ത്രീയിൽ വലിയ പരിവർത്തനമുണ്ടായി. രക്ഷകനെ കണ്ടെത്തിയ ആ അനുഭവം, അതോടുകൂടി അവളുടെ ജീവിതമാകെ മാറുകയാണ്. സാഹചര്യത്തിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അവളുടെ കഴിഞ്ഞ കാലങ്ങളൊന്നും മറക്കാറായിട്ടില്ല. യേശുവുമായുള്ള ഈ കണ്ടുമുട്ടലിലൂടെ പക്ഷേ അവൾക്ക് മറ്റൊന്ന് സംഭവിച്ചു. ഞാൻ ദൈവത്തിന് വേണ്ടപ്പെട്ടവളാണ്, ദൈവം എന്നെ സ്വന്തമായി സ്വീകരിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് അവൾ കടന്നു വന്നു. അതോടുകൂടി അവളുടെ ലജ്ജ, കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ദുഃഖം, ഭയം എല്ലാം അകന്നു. അവൾ ഓടി കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടുകയാണ്. എല്ലാവരോടും പറയണം, ഞാൻ കണ്ടെത്തിയ ഈ രഹസ്യം, ഞാൻ കണ്ടെത്തിയ രക്ഷകനെക്കുറിച്ച് എല്ലാവരോടും എനിക്കറിയിക്കണം. ഒരു വ്യക്തിയിൽ മാറ്റമുണ്ടായപ്പോൾ ആ മാറ്റം സമൂഹത്തിൽ മാറ്റത്തിന് കാരണമാവുകയാണ്. സമറിയാക്കാർ അനേകം പേര് ആ സമറിയാക്കാരി സ്ത്രീയുടെ വാക്ക് കേട്ട് യേശുവിനെ കാണാനായിട്ട് വന്നു. കിണറ്റുകരയിൽ വെച്ച് യേശുവിനെ കണ്ടു. യേശുവിനോട് അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ താമസിക്കണം, നിന്നെ ഞങ്ങൾക്ക് കൂടുതൽ അടുത്തറിയണം, നീ നൽകുന്ന സന്ദേശം എന്താണെന്ന് കൂടുതൽ ഞങ്ങൾ ഗ്രഹിക്കാൻ ആഗ്രഹമുണ്ട്. യേശുവിനെ അവർ സ്വീകരിച്ചു. യേശുവിൻ്റെ കൂടെ 2 താമസിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഈ സ്ത്രീ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. പക്ഷെ അവർ പറയും, ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് നീ പറഞ്ഞു കേട്ടതുകൊണ്ടല്ല, ഞങ്ങൾ തന്നെ അത് മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു വ്യക്തിയിലുണ്ടായ മാറ്റം ഒരു സമൂഹത്തിലേക്ക് പടർന്ന് വ്യാപിക്കുകയാണ്. പുളിമാവിൻ്റെ കഥയിലൂടെ പറഞ്ഞു വെക്കുന്നതാണ്, ദൈവരാജ്യം ചെറുതായി തുടങ്ങുന്നു, പക്ഷേ ഈ ലോകത്തെ മുഴുവനും അത് സ്വാധീനിക്കും, അത് നന്മയിലേക്ക് നയിക്കും, ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കാൻ കഴിവുള്ളതാണ്, കെൽപ്പുള്ളതാണ് ദൈവത്തിൻ്റെ രാജ്യം. വളരെ ചെറുതായി തുടങ്ങുന്നതെങ്കിലും ഇങ്ങനെ ദൈവരാജ്യത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച്, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് അനേകം ഉപമകളിലൂടെ യേശു പഠിപ്പിച്ചു. രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊന്നുകൂടി കാണും. ഈ രാജ്യമെന്ന് പറയുന്നത് ദൈവം നൽകുന്ന ദാനമാണ്. ആരും സ്വന്തമാക്കി എടുക്കുന്നതല്ല, ദൈവം നൽകുന്ന ദാനമാണ്. ലൂക്കാ എഴുതിയ സുവിശേഷം 12 അധ്യായത്തിൽ 32 വാക്യത്തിൽ നമ്മളിങ്ങനെ കാണും, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ദൈവം സൗജന്യമായി നൽകുന്ന ദാനമാണ് ദൈവത്തിൻ്റെ ഭരണം, അഥവാ ദൈവം നിങ്ങളെ സ്വന്തമായി സ്വീകരിക്കുകയാണ്. ഈ ദൈവരാജ്യത്തെക്കുറിച്ച് പറയാനായിട്ട് എടുക്കുന്ന മറ്റൊരു മനോഹരമായ ഉദാഹരണമാണ് വിരുന്നിൻ്റെ ഉപമ. ലൂക്കാ എഴുതിയ സുവിശേഷം 14 15 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ വിരുന്നിന് ക്ഷണിക്കുകയാണ്. ദൈവരാജ്യം വിരുന്നു പോലെയാണ്. ഇങ്ങനെയാണ് യേശു പറയുക. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ഒരുവൻ ഒരിക്കലൊരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. സദ്യയ്ക്ക് പോകുന്നവൻ ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല, ചെന്നാൽ മതി, ചെന്ന് സ്വീകരിക്കുക. പോയി പറയും, എല്ലാം ഒരുക്കിയിരിക്കുന്നു, ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്നു, വരുവിൻ. ഇതാണ് ദൈവവും പറയുക, വരുവിൻ സ്വീകരിക്കുവിൻ, ദാനമായി സൗജന്യമായി വാങ്ങി ഭക്ഷിക്കുവിൻ. ഇവിടെ സ്നേഹമുണ്ട്, അംഗീകാരമുണ്ട്, സാഹോദര്യമുണ്ട്. നിങ്ങളുടെ ഭവനമാണ് കടന്നു വരിക. ഇപ്പോൾ ഭവനത്തിൽ, ദൈവത്തിൻ്റെ ഭവനത്തിൽ വിരുന്നിന് ക്ഷണിക്കപ്പെടുന്നത് പോലെയാണ് അത്ര ദൈവരാജ്യം. സജ്ജമായിരിക്കുന്ന സദ്യയിലേക്ക് കടന്നു വരാനുള്ള ആഹ്വാനമാണ്. ഈ വിരുന്ന് ആസ്വദിക്കണമെങ്കിൽ ഒരു കാര്യം ആവശ്യമുണ്ട്, കടന്നു വരാൻ തയ്യാറാകണം. മറ്റ് ഉപാധികളൊന്നും പറഞ്ഞ് ഒഴിവാകാതെ ഈ വിരുന്ന് ശാലയിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ ഭക്ഷണം നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ദൈവം നൽകുന്ന വലിയ ദാനമാണ്, ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഈ ദൈവരാജ്യം എന്ന് പറയും. ലൂക്കാ എഴുതിയ സുവിശേഷം 15 3 ഉപമകളിലൂടെ, മനോഹരമായ ഹൃദ്യമായ 3 ഉപമകളിലൂടെ ദൈവരാജ്യത്തെ യേശു വ്യാഖ്യാനിച്ചു തരുന്നുണ്ട്. കാണാതെ പോയ ആടിനെ തേടിയിറങ്ങിയ ഇടയൻ്റെ കഥയിലൂടെ, കാണാതെ പോയ നാണയം അന്വേഷിച്ച് തേടിപ്പിടിച്ചെടുക്കുന്ന സ്ത്രീയുടെ കഥയിലൂടെ. വീട് വിട്ടിറങ്ങിപ്പോയ മകൻ്റെ വരവിനു വേണ്ടി കാത്തിരിക്കുകയും ആ മകൻ മടങ്ങി വരുമ്പോൾ അവനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന ധൂർത്തപുത്രൻ്റെ പിതാവിലൂടെ. ഇവിടെയെല്ലാം അന്വേഷിച്ചിറങ്ങുന്ന, കാത്തിരിക്കുന്ന, കണ്ടെത്തുമ്പോൾ സന്തോഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് പ്രകടമാവുക. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സവിശേഷതകളാണ് അന്വേഷിക്കുന്ന ദൈവം, കാത്തിരിക്കുന്ന ദൈവം, സന്തോഷിക്കുന്ന ദൈവം. അപ്പോൾ ദൈവരാജ്യം വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് നമുക്ക് നൽകുക. ഈ രാജ്യം എപ്രകാരമാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത്? ഈ രാജ്യം സ്വീകരിക്കണമെങ്കിൽ എന്തു ചെയ്യണം? രണ്ട് മനോഹരമായ ഉപമകളിലൂടെ യേശു പഠിപ്പിക്കുന്നുണ്ട്. നിധി ഒളിഞ്ഞിരിക്കുന്ന വയൽ കണ്ടെത്തിയ ഒരു മനുഷ്യൻ്റെ കഥയാണ്. മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 44-45 വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയൽ വാങ്ങാൻ, ഭൂമി വാങ്ങാൻ അന്വേഷിച്ച് നടന്ന കർഷകൻ വളരെ ആകസ്മികമായി കണ്ടെത്തുന്നു ഒരു വയലിൽ നിധി ഒളിഞ്ഞിരിക്കുന്നതായി. വലിയ വില പിടിച്ച 1 ടൺ സ്വർണത്തോളം വിലയുള്ള, 1 ടണ്ണേക്കാളും വിലയുള്ള വലിയ നിധി ഒളിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ആ വയൽ അത് കരസ്ഥമാക്കാൻ വേണ്ടി തനിക്കുണ്ടായിരുന്ന എല്ലാം വിൽക്കാൻ അവൻ തയ്യാറാവുകയാണ്. ഇതുപോലെയാണ് ദൈവരാജ്യം. വലിയ നിധിയാണ്. ജീവിതത്തെ സമ്പന്നമാക്കാൻ, സന്തോഷപ്രദമാക്കാൻ ഏറ്റവും വലിയ നിധി അതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യം അഥവാ ആ വയൽ സ്വന്തമാക്കാൻ വേണ്ടി അതുവരെ ഉണ്ടായിരുന്നത് വിൽക്കാൻ അവൻ തയ്യാറാകുന്നു. ഇതുതന്നെയാണ് രത്നവ്യാപാരിയുടെ കഥയും. വിലപ്പെട്ട രത്നങ്ങൾ അന്വേഷിച്ച് നടന്ന വ്യാപാരി അവസാനം ഒരു വലിയ അമൂല്യമായ രത്നം കണ്ടെത്തി. ആ രത്നത്തിൻ്റെ വെളിച്ചത്തിൽ താൻ ഇതുവരെ നേടിയതെല്ലാം വെറും പളുങ്ക് പോലെ, കുപ്പിച്ചില്ലുകൾ പോലെ അവന് അനുഭവപ്പെട്ടു. നേടിയെടുത്തതെല്ലാം നഷ്ടമാക്കാൻ അവൻ സന്നദ്ധനായി. ഇതുവരെ ഉണ്ടായിരുന്നെല്ലാം നഷ്ടമാണ്. ഈ രത്നം എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം സഫലമായി. ഇങ്ങനൊരു അനുഭവമാണ് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 7-ും 8-ും വാക്യങ്ങൾ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തിക്ക് ഇതുവരെ നേടിയെടുത്തതെല്ലാം ശൂന്യമാണ്, വിലകെട്ടതാണ് എന്ന് തോന്നുന്നു. ഈ ഒരു വലിയ അനുഭവമാണ് ദൈവം എന്നെ സ്വന്തമാക്കിയിരിക്കുന്നുള്ള അനുഭവം. ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, ദൈവത്തിന് വിലപ്പെട്ടവളാണ്, വിലപ്പെട്ടവനാണ് എന്നുള്ള അനുഭവത്തിലേക്ക് വരുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സമ്പത്തും എനിക്ക് വിലകെട്ടതായി, ശൂന്യതയ്ക്ക് തുല്യമായി കാണുന്നു. അപ്പോൾ അതിനുവേണ്ടി വിൽക്കാൻ തയ്യാറാകണം. ദൈവരാജ്യത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഇതുവരെ നേടിയെടുത്ത് നഷ്ടപ്പെടുത്താൻ തയ്യാറാകണം. ഇതുവരെ നേടിയത് നേട്ടമല്ല, നഷ്ടമാണെന്നും അതിനുവേണ്ടി എല്ലാം കൊടുക്കുന്നത്, ദൈവരാജ്യത്തിന് വേണ്ടി എല്ലാം കൊടുക്കുന്നത് ലാഭമാണെന്നുമുള്ള തിരിച്ചറിവിലേക്ക് വരിക. അതാണ് യേശു നമുക്ക് നൽകുന്ന സന്ദേശം. ദൈവരാജ്യം നിധി പോലെയാണ്, വലിയ രത്നം പോലെയാണ്. അത് ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുന്ന പോലെയാണെന്ന് പറയും. ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കടക്കാനായിട്ട് യേശു ആവശ്യപ്പെടും. അനേകം പേര് കടക്കാൻ ശ്രമിക്കും, പക്ഷേ ഈ ദൈവരാജ്യമാകുന്ന ഭവനത്തിലേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അല്പം ക്ലേശങ്ങൾ സഹിക്കാൻ സന്നദ്ധമാവണം. ഇടുങ്ങിയ വാതിലൂടെ അകത്ത് കടക്കുക, കാരണം രക്ഷയിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതാണ്, വഴി വീതി കുറഞ്ഞതാണ്. വിശാലമായ വാതിലിലൂടെ, വീതി കൂടിയ വഴിയിലൂടെ, സൂപ്പർ ഹൈവേയിലൂടെ ഓടിച്ചു പോകാൻ പക്ഷേ ചെല്ലുന്നത് നരകത്തിലായിരിക്കും. ഇവിടെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകാൻ സന്നദ്ധനാവണം. ദുഃഖങ്ങളും ക്ലേശങ്ങളും ഏറ്റെടുക്കാനുള്ള സന്നദ്ധതയുണ്ടാവണം. ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനായിട്ടുള്ള ആ ഒരു സന്നദ്ധത. മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങളാണ്. ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വീതി കൂടിയതുമാണ്. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. ചുരുക്കം പേര് കണ്ടെത്തുന്ന വലിയ രഹസ്യമാണിത്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം. പക്ഷേ അത് കണ്ടെത്തി കഴിയുമ്പോൾ വലിയ അവാച്യമായ നിർവൃതി, ആനന്ദം, സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. ഈ ദൈവരാജ്യം ഇവിടെ വന്നു കഴിഞ്ഞുവെന്നാണ് യേശു പറയുക, പക്ഷേ ഇനിയും പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ടാണ് വരാൻ പ്രാർത്ഥിക്കുക. ഇത് വരും, ഇന്നും യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കും. ആ രാജ്യത്തിൻ്റെ വചനത്തിന് കാതോർക്കും തോറും, ഹൃദയം തുറന്നു കൊടുക്കുന്നതിന് ആനുപാതികമായിട്ട് ആ ഒരു ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലുണ്ടാകും. ഇതാണ് വിശുദ്ധ പൗലോസ് നമ്മളെ പഠിപ്പിക്കുക. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനമെല്ലാം കൂടി ചുരുക്കം ഒറ്റ വാക്യത്തിൽ പൗലോസ് പറയും. റോമക്കാർക്കെഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. നീതി ദൈവത്തിന് അനുയോജ്യമായ ജീവിതമാണ്. സമാധാനം ദൈവത്തോടും സഹജീവികളോടുമുള്ള ഐക്യമാണ്. അത് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷവുമാണ്. ഈ സന്തോഷവും സമാധാനവും എല്ലാ മനുഷ്യഹൃദയങ്ങളിലും ഉണ്ടാവണം. എന്നാൽ ഇനിയും അത് യാഥാർത്ഥ്യമായിട്ടില്ല. വിശ്വസിക്കുന്ന വ്യക്തികളിൽ പോലും പലപ്പോഴും അനീതി കടന്നുകൂടുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ പോലും പലപ്പോഴും ദുഃഖം കടന്നുകൂടുന്നു. ഈ ദുഃഖത്തിനും കണ്ണീരിനും എല്ലാം ഒരു അറുതി ഉണ്ടാകണം. അറുതി ഉണ്ടാകും. അതുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വെളിപാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ അത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് ഇവിടെ കിട്ടുക. 21-ാമത്തെ അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. 4-ാമത്തെ വാക്യം, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. പഴയതെല്ലാം കടന്നുപോയി തിരിച്ചു വരുന്നതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു, പക്ഷേ ഇനിയും പൂർത്തിയായിട്ടില്ല. യേശുവിൻ്റെ വരവോടുകൂടി ദൈവരാജ്യം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇതാ നിങ്ങളുടെ മധ്യേ ഉണ്ട്. പക്ഷെ അതിൻ്റെ പൂർത്തീകരണം ഇനിയും നടക്കാനിരിക്കുന്നതേയുള്ളൂ. പിശാചിൻ്റെ രാജ്യത്തിന് എതിരായിട്ടാണ്, ബദലായിട്ടാണ് ദൈവരാജ്യം ഇവിടെ കടന്നു വന്നത്. പിശാചിൻ്റെ പരാജയം യേശുവിൻ്റെ അല്പപ്രവർത്തനങ്ങളിൽ, പിശാച് ബഹിഷ്കരണത്തിൽ, നീതിയിൽ പ്രകടമാകുന്നുണ്ട്. പക്ഷേ ആ ബഹിഷ്കരണം ഇനിയും പൂർത്തിയായിട്ടില്ല. സമാധാനവും സന്തോഷവുമാണ്, അത് ഇനിയും പരിപൂർണമായി യാഥാർത്ഥ്യമായി തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് യേശു പറയുക, അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുക. രാജ്യം വരണം പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ രാജ്യത്തിനു വേണ്ടി അധ്വാനിക്കാനും യേശു പഠിപ്പിക്കുന്നുണ്ട്. നീതിക്കു വേണ്ടി പീഡ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാണ്. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണെന്ന് പഠിപ്പിച്ച യേശു തന്നെയാണ്. നീതിക്കു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കാനും പീഡ സഹിക്കാനും നമ്മോട് ആവശ്യപ്പെടുക. ദൈവരാജ്യം, അങ്ങയുടെ രാജ്യം വരണമേ എന്ന ആ പ്രാർത്ഥന നമുക്കൊരിക്കൽ കൂടി ആവർത്തിക്കാം. ഇന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ ഹൃദയമാകുന്ന വയലുകളിൽ വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ അവിടുന്ന് ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.